to turn, first of all, to a verse in Leviticus and chapter 6. This is one of the laws that God had made for Israel in the Old Testament.
Israel Verse 12
and verse
13.
The fire on the altar shall be kept burning. It shall not go out. The priest shall burn wood on it every morning. He shall lay the burnt offering, offer up the smoke. The fire shall be kept burning continually on the altar. It is not to go out.
12 and 13. Chapter 6.
There was one thing that in the Old Testament tabernacle that had to be continuously there. That was this fire.
It
was very important to God. The job of the priest was to every morning burn wood and lay a burnt offering there. There are many other things the priest had to do also. But the most important was to make sure this fire is never to go out. We read in chapter 10. About the priests, the sons of
Aaron.
They took their fire pans and put fire in them, placed incense on it, and offered strange fire before the Lord, which he had not commanded. And a fire came out from the Lord and killed
them.
Then Moses said, this has happened because the Lord said, those who come near to me must be holy.
And
I think the reason is mentioned in verse 8 and 9.
The
Lord spoke to Aaron saying, tell your sons not to drink wine or strong drink when you come into the tent of meeting.
What do
we learn from all this?
See,
these things are written for an application for us today.
The
Lord said that there must be a fire continuously on the altar.
And
we read that this priest offered some strange fire. And God was so angry with that that he consumed
them.
Now on the day of Pentecost, God sent the Holy Spirit upon his people. That is what John the Baptist said was a baptism in the Holy Spirit and fire.
And
that fire, the Lord intended, should always be burning in the church till Jesus comes again.
That
is the meaning of Leviticus 6:13, that the fire should never die out.
അതാണ് ലേവ്യ പുസ്തകം 6:13 നമ്മൾ വായിച്ചത് ആ തീ ഒരിക്കലും അണഞ്ഞു പോകരുത്
That fire of the Holy Spirit should never die out in the church.
പരിശുദ്ധാത്മാവിന്റെ ആ തീ ഒരിക്കലും സഭയിൽ നിന്ന് പോകരുത്
But when we see what has happened in the church through 2000 years
2000 വർഷങ്ങളായിട്ട് സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം
We find very often that fire is not being there.
ആത്മീ പലപ്പോഴും സഭയിൽ കാണുന്നില്ല
And then like the sons of Aaron offered some strange fire we find a lot of Christians have tried to produce a fire not the real fire of the Holy Spirit.
അഹരോന്റെ പുത്രന്മാർ അർപ്പിച്ച ആ ധൂപത്തെ പോലെ തന്നെ പല ക്രിസ്ത്യാനികളും യഥാർത്ഥമായ അഗ്നിക്ക് പകരം മറ്റെന്തോ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു നമ്മൾ കാണുന്നു.
And just like a death came into Aaron's family.
അഹരോന്റെ കുടുംബത്തിൽ വന്ന മരണം പോലെ തന്നെ
when Christians offer a strange fire to the Lord a spiritual death comes upon
യഹോവ ആഗ്രഹിക്കാത്ത യഹോവ കൽപ്പിക്കാത്ത ഒരു ധൂപം നമ്മൾ അവിടെ അർപ്പിക്കുമ്പോൾ സഭയിലും അതേ മരണം സംഭവിക്കുന്നു
and when you find that some god fearing people pull out of all this
അപ്പോൾ നമ്മൾ കാണുന്നു ദൈവഭയമുള്ള ഏതെങ്കിലും ഒരു
മനുഷ്യൻ Lord we want the real fire
കർത്താവേ ഞങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള അഗ്നി വേണമെന്ന് പ്രാർത്ഥിക്കുന്നു
and when you read these 2000 years of church history
2000 വർഷങ്ങളായിട്ടുള്ള ഈ സഭാചരിത്രം നമ്മൾ വായിക്കുമ്പോൾ
ഇതാണ്
സംഭവിച്ചുകൊണ്ടേയിരുന്നത്
പ്രാരംഭത്തിൽ
യഥാർത്ഥമായ
അഗ്നി
യഥാർത്ഥമായിട്ടുള്ള വില കൊടുക്കാതെ കൊടുക്കാൻ വഴിയായിട്ടുള്ള ജനങ്ങളെ ഒരു വില കുറഞ്ഞ അഗ്നി ദൈവത്തിനായിട്ട് അതുകൊണ്ട് ദൈവം ഒരിക്കലും സന്തുഷ്ടനല്ല
and a spiritual death comes in
aatmiya marana
or some people pull out and begin to seek god for a real fire again
appol avade ninnu korcha aalkar maariyitte yathathamaya agnikkayitte avar devu
then they get a real fire
appol avarku yathathathil labhikkunnu
and after one generation that also dies out and becomes an artificial
aa onnam dharmalukku shesham avadeyum aa
and again some people pull out
adil ninnu korcha aalkar maarunnu
that is why you have hundreds and hundreds of denominations in Christianity today
adugundana nooru ganathine sabha vibhagangalil ninnu christianithil nammal kaanuvan saadhikkunnathu
many of them when they started out as a real fire
avarin palarum yathathamaya agniyodane avarude aa sabha padu thudangiye
they don't have that today
ennal innu avarku adille
I want you to turn to 1 kings in chapter
ഒന്നു രാജാക്കന്മാർ
18
ഒന്നു രാജാക്കന്മാർ 18th അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരാം
1 Kings chapter 18 we read
ഒന്നു രാജാക്കന്മാർ 18th അധ്യായം
about Elijah and the prophets of Baal
ബാലിന്റെ പ്രവാചകന്മാരെ ഏലിയാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു
we want to find out who is the true god
അവരുടെ യഥാർത്ഥ ദൈവം ആരെന്ന് അവർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു
he told them verse 24 you call on the name of your god and I'll call on the name of the lord the one who answers by fire he is god
ഒന്ന് രാജാക്കന്മാർ 18:24 ഏരിയാവ് അവരോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ദൈവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും തീ കൊണ്ട് ഉത്തരമെള്ളുന്ന ദൈവം തന്നെ ദൈവം ഇരിക്കട്ടെ
And I want you to notice how the prophets of Baal tried to get fire from heaven
ഞാൻ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് ബാലിന്റെ പ്രവാചകന്മാർ തീ ഇറക്കുവാൻ ശ്രമിച്ചത്
First of all we read in verse 26
26 നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വായിക്കുന്നു
They prayed for a long time from morning till noon
avar raavile mudal uchcha vare prarthikkuna daivathinaya prarthana prarthichu
that is one idea that many Christians have
innum pala christyanigaldeyum varavugurathilulla oru chinda idaanu
that if you pray for 5 minutes god will not hear you but if you pray for 3 hours definitely god will hear you
5 minute prarthichal devam kekkilla ennal 3 minute nee prarthicha 3 manikku nee prarthicha thirchayittum devam nanakku uttaram varum
and if you pray all night then the answer is certain
മുഴുവൻ പ്രാർത്ഥിച്ചാൽ മറുപടി
തീർച്ചറിയാമോ
ഈ ആശയങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന്
ഫ്രം ഹീദൻ റിലിജൻ
ഇതൊക്കെയും ജാതീയ പദങ്ങളിൽ നിന്ന് വന്നതാണ്
ഫ്രം ഹീദൻ റിലിജൻസ് ദേ ഹാവ് കം ഇൻടു ക്രിസ്ത്യാനിറ്റി
ജാതീയരായിട്ടുള്ളവർ ക്രിസ്തുമതത്തിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന ആശയങ്ങളാണ്
ഇതൊക്കെ നെവർ ഫൈൻഡ് ജീസസ് ടീച്ചിങ് ദാ
യേശു ക്രിസ്തു ഒരിക്കൽ പോലും ഇത് പഠിപ്പിക്കാൻ നിങ്ങൾ കാണുവാൻ സാധിക്കും
ഇൻ ഫാക്ട് ഹി സെഡ് ഡോണ്ട് ബി ലൈക്ക് ദ ഹീദൻ ഹൂ തിങ്ക് that if they repeat something many times or if they pray for a long time god will hear them
nareshikas padme jaadigale pole jalpana jeevithalum veendum veendum aa prarthikkunnathilum alla yathathamaya
jesus emphasized faith
yeshukrist parnade vishwasam adaan
and a clear conscience
ningalude manasakshi shuddhamayirikkum
if your heart does not condemn you god hears you.
ദൈവസാക്ഷിന്റെ കുറ്റം പിടിക്കുന്നില്ല എന്ന്
ദൈവമായിട്ട് God hears you.
വിശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും.
Forgiven everybody, then God will hear you.
എല്ലാവരും ക്ഷമിച്ചെങ്കിൽ ദൈവം നിനക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് നമ്മൾ വായിക്കുന്നു.
But here is a man who loves money. A man who has not settled matters with his fellow believers. And he prays all night. God does not even hear 1 minute of that prayer. How can God hear the prayer of a man who loves money? How can God hear the prayer of a man who is seeking his own gain?
സ്വന്തം താല്പര്യങ്ങളായിട്ട് ശ്രമിക്കുന്ന ഒരുത്തിന്റെ പ്രാർത്ഥന ദൈവം എങ്ങനെ മറുപടി തരും?
How can God hear the prayer of a man who is promoting his own plans for the future and not the kingdom of God?
ദൈവരാജ്യത്തിനു പകരമായിട്ട് സ്വന്തം കാര്യങ്ങളും സ്വന്തം ചിന്തകളും അന്വേഷിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ദൈവം എങ്ങനെ കേൾക്കും?
Even if he prays all night.
ഈ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചാൽ
whereas if a righteous man prays for 1 minute, God hears.
നീതിമാനായ ഒരുവന്റെ പ്രാർത്ഥന ഒരു മിനിറ്റ് ആണെങ്കിലും ദൈവം അതിന് മറുപടി തരും, ദൈവം അത് കേൾക്കും.
That is the real fire.
അതാണ് യഥാർത്ഥ അഗ്നി.
This is all false fire.
ഇതൊക്കെയും വ്യാജമായിട്ടുള്ള അഗ്നിയാണ്.
There's a lot of false fire in Christianity today.
ഇന്ന് ക്രിസ്തുമതത്തില് ധാരാളം വ്യാജമായിട്ടുള്ള അഗ്നികളുണ്ട്.
They pray from morning till noon.
അവരെ രാവിലെ മുതൽ ഉച്ചവരെ നിലവിളിച്ചു.
Then the second thing we see in verse 26.
26-ല് നമ്മൾ രണ്ടാമത്തെ കാര്യം
കാണുന്നു. They began to jump about.
അവരെ
on the altar, around the altar.
ബലിപീഠത്തിന് ചുറ്റും തുള്ളിച്ചാടുന്നതായിട്ട് നമ്മൾ കാണുന്നു.
That also you see a lot in Christianity today.
ഇന്ന് ക്രിസ്തുമതത്തിലും നിങ്ങൾക്ക് ധാരാളം കാണുവാൻ സാധ്യമാണ്.
People shake and jump and think all these things are manifestations of the Holy Spirit.
ആ പരിശുദ്ധാത്മാവെന്നുള്ള വ്യാജേന തുള്ളുകയും ചാടുകയും ചെയ്യുന്നവരെ നമുക്ക് കാണാം.
There are thousands of blind, stupid Christians who believe it. That is the sad thing.
നാലാന്ധരായിട്ടുള്ള പഠയരായിട്ടുള്ള ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ഇത് വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മൾ കാണാം. അതാണ് ദുഃഖകരമായ അവസ്ഥ.
There are a few like Elijah who are not impressed with all this.
എന്നാൽ ഏലിയാവിനെ പോലെയുള്ള ചിലർ ഇതിലൊന്നും ആകർഷിതരാകാതിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.
I am saying these things so that you don't get deceived by what you see in Christianity today.
ഈ കാര്യം ഞാൻ പറയുന്നതിന്റെ താല്പര്യം ഇതൊക്കെയും കാണുമ്പോൾ നിങ്ങൾ ഇതിനാൽ വഞ്ചിക്കപ്പെട്ടു പോകരുത്.
Do you ever find Jesus jumping about and shaking and doing all that anywhere even once in the Gospels?
സുവിശേഷത്തിൽ എവിടെയെങ്കിലും യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്ന് തുള്ളിക്കളിക്കുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ?
What people think? If there is one spirit-filled man who walked on the earth, it was Jesus Christ. Nobody was more spirit-filled than him.
യേശു ക്രിസ്തുവിനേക്കാൾ അധികമായിട്ട് ആത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നടന്നിട്ടില്ല.
He walked about with a quiet dignity.
എന്നാൽ അവൻ ലോകത്തിൽ നടന്നത് സൗമ്യതയുടെ ശാന്തതയുടെ ആത്മാവിലാണ്.
You see that here in Elijah.
അതേ കാര്യം തന്നെ ഇവിടെ നമ്മുടെ ഏരിയയിൽ.
He was not jumping and shouting and all those things that other people did.
മറ്റ് മനുഷ്യർ ഈ ബാലിന്റെ പ്രവാചകത്തെ ഇതുപോലെ അവൻ ചാടുകയോ തുള്ളുകയോ നിലവിളിക്കുകയോ ചെയ്യുന്നില്ല.
They prayed for a long time.
അവരുച്ചവരെ രാവിലെ മുതൽ ഉച്ചവരെ.
The other thing which says they, verse 28, they cried with a loud voice.
ഇവിടെ കാവ്യത്തിൽ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു 27 അവസാന ഭാഗത്ത് മലയാളത്തിൽ അവർ നിലവിളിച്ചു.
What all, first of all, they prayed for a long time.
അവരുടെ കാണുന്നുണ്ട് അവർ ആദ്യം ദീർഘമായ പ്രാർത്ഥന.
Jumped and shook and thought God would hear them because of that.
തുള്ളിച്ചാടുകയും അവരുടെ ശരീരങ്ങളൊക്കെയും
raised their voice.
മൂന്നാമതവർ നിലവിളിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു.
That's another mistake a lot of people think.
അതാണ് ഇപ്പോൾ ക്രിസ്തുമതം ടുഡേ പലരും വിശ്വസിക്കുന്ന ഒരു അബദ്ധം.
That those who raise their voice are filled with the Holy Spirit and those who pray softly are not filled with the Holy
Spirit. ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നവർ ആത്മാവ് നിറഞ്ഞവരാണ്, എന്നാൽ മൃദുവായിട്ട് പ്രാർത്ഥിക്കുന്നവർ ആത്മാവില്ലാത്തവരാണ്.
Where did Christians get that idea from?
എവിടെ നിന്നാണ് ക്രിസ്ത്യാനികൾക്ക് ഈ ആശയം ലഭിച്ചത്?
Shall I tell you?
എന്ന് പറയട്ടെ.
From the prophets of Baal.
ബാലിന്റെ പ്രവാചകന്മാരിൽ നിന്ന്.
Not from the prophets of God.
ദൈവത്തിന്റെ പ്രവാചകന്മാരെന്നല്ല.
There are thousands of Christians who believe it today.
എന്നാൽ ഇന്നുള്ള ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ അത് വിശ്വസിക്കുന്നു.
I'm amazed. They got a Bible but they don't read it.
അവർക്ക് വേദപുസ്തകം ഉണ്ടെങ്കിലും അത് വായിക്കുന്നില്ല.
Then you see another thing.
വേറൊരു കാര്യം കൂടെ കാണുന്നു.
Verse 29.
29.
They prophesied. When midday was past, they prophesied until the time of the offering of the evening sacrifice.
ഉച്ചതിരിഞ്ഞിട്ട് ഭോജനയാകാൻ കഴിഞ്ഞ സമയം വരെ അവൻ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. മലയാളത്തിന്റെ ഭാഗത്ത് അവർ ഉറക്കത്തിൽ വിളിച്ചു പതിവ് പോലെ രക്ത ഒഴിവുകളും വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവരും. ഉച്ചതിരിഞ്ഞിട്ടും ഭോജനയാകാൻ കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ
ഉണ്ടായില്ല.
ആ ചില സ്ഥലത്ത് പറയുന്നു അവർ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു.
ഈ
ബൈബിളിന്റെ മാർജിൻ പറയുന്നു അവരവിടെ പ്രവചിച്ചുകൊണ്ടിരുന്നു എന്നും
കാണാം.
ഒന്നും സംഭവിക്കുന്നില്ല.
They tried. There are a lot of false prophecies in the world also.
ഇന്നും ലോകത്തിൽ ധാരാളം വ്യാജമായിട്ടുള്ള പ്രവചനങ്ങളുണ്ട്.
Prophets of Baal means they prophesy.
ബാലിന്റെ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അവരും പ്രവചിക്കുകയാണ്.
What are they prophesying?
അവരെന്താണ് പ്രവചിക്കുന്നത്?
So see all these things you see which people today think are marks of the Holy Spirit.
ഇപ്പോൾ നമ്മൾ വാച്ച കാര്യങ്ങളൊക്കെ ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത് ആത്മീയ ലക്ഷണമാണെന്ന്.
Elijah made fun of them.
ഏലിയാവ് ഇത് കണ്ടപ്പോൾ അവരുടെ നേരെ കളിയാക്കാനാണ് തോന്നിയത്.
Verse 27.
27. ഏലിയാവ് അവരെ പരിഹസിക്കുന്ന
വാക്ക്. You better shout louder.
ഏലിയാവ് പറയുന്നു, ഉറക്കെടുപ്പിൻ.
Either he may have gone somewhere.
അവൻ ദേവനെ അവൻ ധ്യാനിക്കുകയാണ് അല്ലെങ്കിൽ
പോയി. Your God is busy with something else.
അല്ലെങ്കിൽ അവൻ യാത്രയിലാവല്ലേ.
Or perhaps he's asleep. You need to wake him up.
ചിലപ്പോൾ അവൻ ഉറങ്ങുകയായിരിക്കും, നിങ്ങൾക്ക് അവനെ ഉണർത്തേണ്ട ആവശ്യമുണ്ട്.
He said so many funny things to them.
അവരെ പരിഹസിക്കാനായിട്ട് ധാരാളം കാര്യങ്ങൾ അവനോട് പറയുന്നു.
He even said, your God may have gone to the toilet. Please shout.
പറയുന്നുണ്ട്, നിങ്ങളുടെ ദേവൻ ചിലപ്പോൾ വിളിക്ക് പോയിരിക്കുകയായിരിക്കും, അതുകൊണ്ട് നിലവിളിക്കുന്നു.
He says, what is this? Is this your God? That you have to shout and scream and jump and dance and then only he hears you?
നിലവിളിക്കുകയും ചാടുകയും തുള്ളിക്കളിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവൻ നിങ്ങളുടെ
കേൾക്കുകയുള്ളൂ. 4 hours later he will listen to you.
ആ 4 മണിക്കൂറിന് ശേഷമാണ് അവൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നത്.
The same feeling I have when I see a lot of things going on in Christianity today.
ഇന്ന് ക്രിസ്തുയാലോ ഈ കോളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇത് തന്നെയാണ് എന്റെ ഹൃദയത്തിൽ.
Which is this God you're praying to? Is he sitting on a toilet or is he gone to sleep or is gone on a journey? Whom are you praying to?
പ്രാർത്ഥിക്കുന്ന ദൈവം ഏത് തരത്തിലുള്ള ദേവനാണ്? അവൻ യാത്രയിലോ വെളിക്കോ പോയിരിക്കുന്നവനാണോ?
And then Elijah said, okay, now you all finished.
ഏലിയാവ് അവരോട് പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തി എല്ലാം കഴിഞ്ഞല്ലോ.
Then see what he did.
അവൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നോ?
He didn't do all these things which these fellows were doing.
ഇവർ ചെയ്ത പ്രവൃത്തി ഒന്നും തന്നെ അവൻ അവിടെ ചെയ്യുന്നില്ല.
He said, first of all, prepare the altar of the Lord which was broken down.
അവനോട് 30 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു, ഇടിഞ്ഞു കിടന്ന യാഗപീഠം അവൻ നന്നാക്കുന്നു.
And he took 12 stones according to the tribes of Jacob.
യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ ഉത്തമണം 12 കല്ല് അവൻ എടുക്കുന്നു.
See the significance in all these things for us today.
ഇന്ന് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യം എന്താണെന്ന്
നോക്കുക.
യാഗപീഠം എന്ന് പറഞ്ഞാൽ ക്രൂശിനെ കുറിച്ച് സംസാരിക്കുന്നു.
If you are to ask me which is the one message which is almost not at all proclaimed throughout Christianity today.
നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ ഏത് ഒരു വിഷയമാണ് ക്രിസ്തീയ കോളത്തിൽ ആരും തന്നെ പ്രസംഗിക്കാൻ താല്പര്യപ്പെടാത്തത്?
It is taking up the cross every day.
ദിവസവും ക്രൂശ് എടുത്ത് ദൈവത്തെ അനുഗമിക്കുന്ന കാര്യം.
That is a message which is almost not preached anywhere.
ലോകത്തിലൊരിടത്ത് പോലും ക്രിസ്തീയ കോളത്തിൽ ഒരിടത്ത് പോലും പ്രസംഗിക്കപ്പെടാത്ത ഒരു വിഷയമാണിത്.
We can say the altar of the Lord is broken down.
ദൈവത്തിന്റെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ
സാധിക്കും. It has to be repaired.
അതവിടെ നമ്മൾ പണിത് ശരിയാക്കേണ്ട ആവശ്യമുണ്ട്.
That's the first thing we learn from here.
ഇവിടെ നിന്ന് നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം അതാണ്.
See, this strong will of mine.
എന്റെ ആ ശക്തമായിട്ടുള്ള എന്റെ സ്വന്തം ഇഷ്ടം.
If that is not broken.
അത് തകർത്തപ്പെടുന്നില്ല.
All my shouting and dancing and yelling, it will impress people, it will impress stupid believers, but it will not impress God.
അതുപോലെ എന്റെ നിലവിളിയും ഡാൻസും നൃത്തവും ഒക്കെയും മനുഷ്യരെ ആകർഷിക്കുന്നാൽ ദൈവത്തിന് മുമ്പിൽ അത് വിലയില്ലാതായി.
The greatest thing about Jesus' life was that he gave up his own will and did the will of his father.
യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യം അവൻ തന്റെ ഇഷ്ടം ഉപേക്ഷിച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്തു.
That is the real fire.
അതാണ് യഥാർത്ഥ അഗ്നി.
But instead of that we do a lot of other things which Jesus never did and we think that is the great thing.
എന്നാൽ അതിനു പകരമായിട്ട് യേശുക്രിസ്തു ചെയ്യാത്ത പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുകയും അത് മഹത്തരമാണെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും.
We think the great thing is to make a lot of noise and shout and yell and think that is the Holy Spirit.
നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ഡാൻസ് കളിക്കുകയും നിലവിളിക്കുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്യുന്നതാണ് ആത്മീയത എന്ന്.
It's all a strange fire, just like the sons of Aaron offered.
അവരുടെ പുത്രന്മാർ യഹോവയ്ക്ക് അർപ്പിച്ച ആ തരത്തിലുള്ള അഗ്നിയാണിത്.
If it was a real fire, it would make the people in that church like Jesus Christ.
അതെ, യഥാർത്ഥ അഗ്നിയാണെങ്കിൽ ആ സഭയിലുള്ള വിശ്വാസികളെ യേശുക്രിസ്തുവിനെ പോലെ.
It would make them humble, it would make them godly, it would make them full of love for others.
അവരെ താഴ്മയുള്ളവരും ദൈവസ്നേഹമുള്ളവരും മറ്റുള്ളവർക്കായിട്ട് എരിയുന്നവരുമാക്കുന്നു.
But instead of that, what do we find?
എന്നാൽ അതിന് പകരമായിട്ട് നമ്മൾ ഇന്ന് എന്താണ് കാണുന്നത്?
Oh, they may be involved in a lot of evangelistic activity and social work and helping the poor and many things like that.
അവരെ പല കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കാണാം. സുവിശേഷീകരണത്തിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ഒക്കെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കും.
The Roman Catholics do that better than anybody else.
റോമൻ കത്തോലിക്കർ മറ്റുള്ളവരെക്കാൾ ഏറ്റവും അധികമായിട്ട് നല്ലതുപോലെ ചെയ്യുന്നു.
you know, the missionary activity the Roman Catholics are doing maximum in India more than any group.
മറ്റുള്ള ഏത് ഭാഗങ്ങളെക്കാളും അധികമായിട്ട് മിഷനറി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് റോമൻ കത്തോലിക്ക സഭയാണ്.
Who are these people being persecuted today in northern India and different places? Whose churches are being broken down?
വടക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിലെ ആരുടെ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്? ആരുടെ വിരോധിച്ചാണ് ഉപദ്രവിക്കപ്പെട്ടത്?
They are the ones who have gone out into all these villages.
ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന അവരാണ്.
There is not that type of activity does not prove it is the work of the Holy Spirit.
ആ തരത്തിലുള്ള പ്രവൃത്തി ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണെന്ന് തെളിയിക്കപ്പെടുന്നില്ല.
But a lot of people think, a lot of people in the Gulf countries think that, oh, I'm giving money for a lot of evangelistic work in India.
ഗൾഫ് രാജ്യങ്ങളുടെ പലരും ചിന്തിക്കുന്നത് ഞാൻ ഈ വടക്കേ ഇന്ത്യയിലെ മിഷനറി പ്രവർത്തനങ്ങൾക്കായി
ധാരാളം
പണം കൊടുക്കുന്നു. എന്ത് തരം പ്രവൃത്തി?
Is it really the Holy Spirit?
അതെ, യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണോ?
Is it a real fire?
യഥാർത്ഥ അഗ്നിയാണോ?
Is it leading people to godliness?
ദൈവഭക്തിയിലേക്ക് ജനങ്ങളെ നയിക്കുന്നത്?
People to giving up their wills and their plan to become like Jesus Christ.
അവരുടെ സ്വന്തം ഇഷ്ടത്തെ മരിപ്പിച്ച് യേശുവിനെ പോലെയാകാനായിട്ട്
ജനങ്ങൾ, just making people say, Lord Jesus, come to my heart and live their own selfish life and just make a lot of noise.
ധാരാളം ശബ്ദം ഉണ്ടായിക്കൊണ്ട് പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ ഹൃദയത്തിലേക്ക് വരണേ, അങ്ങനത്തെ അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ അവർ ജീവിക്കും.
No, the most important thing is the altar of the Lord has to be repaired.
ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം യഹോവയുടെ യാഗപീഠം പണിയുക.
The message of the cross of death to self and to our own will, which hardly anybody preaches, has to be restored first.
ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി സ്വന്തം ഇഷ്ടത്തെ മരിപ്പിച്ച് തന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുക, യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്.
And that is what we seek to do in the church.
നമ്മുടെ സഭയിലെ അതാണ് ഏറ്റവും അധികമായിട്ട് പ്രസംഗിക്കുന്നത്.
That is where we are different from many other churches.
അതുകൊണ്ടാണ് മറ്റു പല സഭകളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരായി നിൽക്കുന്നത്.
To me, that is the first thing.
എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലെ ഏറ്റവും
വലിയ കാര്യം, has to be repaired.
ദൈവത്തിന്റെ യാഗപീഠം, യഹോവയുടെ യാഗപീഠം പണി
torn down, it says.
അത് ഇടിഞ്ഞു കിടക്കുന്നതാണ് ഇവിടെ കാണുന്നത്.
And the other thing, I don't know whether you know the history of Israel, that is in the days of Solomon's son Rehoboam, the kingdom of Israel was split into two.
ഇസ്രായേൽ ഗോത്രത്തിന്റെ ചരിത്രം അറിയാവുന്ന എനിക്കറിയില്ല. സൊലോമന്റെ മകനായ രെഹബോവാമിന്റെ കാലത്തെ ഇസ്രായേൽ രണ്ടായിട്ട് ചിന്തിച്ചിരുന്നു.
10 tribes formed one kingdom called Israel and 2 tribes formed another kingdom called Judah.
10 ഗോത്രങ്ങളെ ഇസ്രായേലും രണ്ട് ഗോത്രങ്ങൾ യഹൂദയുമായിട്ട് മാറുന്നു.
And Elijah, he belonged to the northern kingdom of 10 tribes.
ഏലിയാവ് ആ 10 ഗോത്രങ്ങൾ ഒന്നിൽ ഉൾപ്പെട്ടവനാണ്.
But we read here, he doesn't say he took 10 stones, he says he took 12 stones.
ഇവിടെ നമ്മൾ വായിക്കുന്നത് ആ 10 കല്ലുകളല്ല എടുത്തത്, അവൻ 12 കല്ലുകൾ എടുക്കുന്നു.
His heart was not attached to a denomination called Israel with 10 tribes.
10 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തോട് അവന്റെ ഹൃദയം ഒട്ടിച്ചേർന്നില്ല.
His heart was attached to God's people, the whole body of Christ.
ദൈവത്തിന്റെ ശരീരമാണ് സഭയോട് ചേർന്ന് അവന്റെ ഹൃദയം പറ്റിയിരുന്നത്.
That's why even though he belonged to a kingdom with only 10 tribes, he took 12 stones.
അതുകൊണ്ടാണ് അവൻ 10 ഗോത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു രാജ്യത്തിന് അകപ്പെട്ടിരുന്ന ഉൾപ്പെട്ടവരായിരുന്നെങ്കിലും അവൻ 12 കല്ലുകൾ എടുത്തത്.
He said, I don't belong to any group.
അവൻ പറഞ്ഞു, ഞാൻ ഒരു ഗ്രൂപ്പിലും ചേർന്നില്ല.
I don't have a name. I'm not a Methodist or a Baptist.
ഞാനൊരു മെത്തഡിസ്റ്റോ ഒരു ബാപ്റ്റിസ്റ്റുകാരനോ അല്ല.
I belong to the whole body of Christ.
ഞാൻ കർത്താവിന്റെ ശരീരമാണ്, സഭയിൽ ഉൾപ്പെട്ടവനാണ്.
His whole desire was to build the whole body of Christ there symbolically.
അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും താല്പര്യം ദൈവത്തിന്റെ സഭ പണിയുന്നതിന്റെ
important to see
പ്രതീകമായിരുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം.
That's the other thing we emphasize.
അതാണ് നമ്മൾ സഭയിലെ
the body of Jesus Christ, not some group with some particular name.
നമ്മുടെ സഭയിൽ നമ്മൾ പ്രസംഗിക്കുന്ന രണ്ടാമത്തെ പ്രാധാന്യമേറിയ വിഷയം അതാണ്, ഒരു പേരിന് വേണ്ടിയല്ല കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ പണിയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.
And then we read,
പിന്നെ നമ്മൾ വായിക്കുന്നു,
he verse 32, he made a trench around this altar.
യാഗപീഠത്തിന് ചുറ്റും ഒരു ശാലും വെട്ടും നമ്മളോട് വായിക്കുന്നു.
Verse 33, he said, pour water into this trench.
33 നമ്മൾ അവിടെ ആ തൊട്ടിയിൽ വെള്ളം നിറച്ച ആ രണ്ടാമത്തെ പ്രാവശ്യം
ചെയ്യുന്നത്
മൂന്ന് പ്രാവശ്യം ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കും.
And the water, verse 35, flowed and filled the trench.
35-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി അവൻ തോട്ടിലും വെള്ളം നിറച്ചു എന്ന്.
Why did he do that?
എന്തുകൊണ്ടാണ് അവൻ അത് ചെയ്തത്?
Now if you want fire, the last thing you should pour is water.
ആയതാ കാത്തി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം ചെയ്ത പ്രവൃത്തിയാണ് വെള്ളം ഒഴിക്കുന്നത്.
Because fire will quench, water will quench, even if there's little fire, water will quench.
അല്പം അഗ്നിയുടെ മേൽ വെള്ളം ഒഴിച്ചാൽ അതും അതിനെ കെടുത്തിക്കളെ നമുക്ക് കാണാൻ സാധിക്കും.
Why did he pour water?
അപ്പോൾ എന്തുകൊണ്ടാണ് ഏരിയാവ് മൂന്ന് പ്രാവശ്യവും വെള്ളം ഓരിയൊഴിക്കുന്നത് ഇവിടെ?
He should have told him to put some matchsticks or something like that over there.
അവൻ അവരോട് പറയേണ്ടത്
dry sticks.
ഈ പെട്ടിക്കൊള്ളിയോ അല്ലെങ്കിൽ ഉണങ്ങി വിറകോടാനാണ് പറയേണ്ടത്.
And there is some chance of some of fire coming.
അങ്ങനെയാകുമ്പോഴാണ് പെട്ടെന്ന് തീ വരാനുള്ള സാധ്യത.
But he does the opposite.
അവൻ അവിടെ ചെയ്തത് അതിന്റെ എതിരായിട്ടുള്ള പ്രവൃത്തിയാണ്.
And there's something we have to learn from that.
ഇതിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
That he did not want a strange fire.
അവനെ ദൈവം ആഗ്രഹിക്കാത്ത ഒരു വ്യാജമായിട്ടുള്ള അഗ്നി അവിടെ അവൻ ആഗ്രഹിക്കുന്നു.
He didn't want to somehow rub two stones somewhere and create some fire and say, see, fire has come.
രണ്ട് കല്ലെടുത്തൊരിച്ച് ഒരു അഗ്നി ഉണ്ടാക്കിയിട്ട് ദാ ഇവിടെ തീ വന്നു എന്ന് പറയാൻ അവൻ ആഗ്രഹിക്കുന്നില്ല.
These are the type of tricks that so many preachers are doing today, calling them miracles and all that and deceiving thousands of believers.
ഈ തരത്തിലുള്ള അഭിലകുറഞ്ഞ പ്രവൃത്തികൾ ചെയ്തിട്ടാണ് അനേകർ പ്രാർത്ഥനയുടെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ വഞ്ചിക്കുന്നത്.
I believe in miracles, I believe in healing, but not this type of deception that goes on today in Christendom.
ഞാൻ കർത്താവിന്റെ വീര്യപ്രവൃത്തികളും കർത്താവിന്റെ രോഗശാന്തിയിലും ഞാൻ വിശ്വസിക്കുന്നതിനാൽ ഇന്ന് ഈ ക്രിസ്ത്യ കോണത്തിൽ കാണുന്ന വില കുറഞ്ഞ പ്രവൃത്തിയിൽ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല.
I believe in pouring water and saying if there is a real fire, let's see it come.
യഥാർത്ഥമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് യഥാർത്ഥ അഗ്നിക്കായിട്ട് കാത്തിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്.
So many of the healings that are going on today in the name of Jesus Christ in healing crusades, all at deception.
രോഗശാന്തി ശുശ്രൂഷയിലെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്ന പല ആ രോഗശാന്തികളും വഞ്ചനയുടെ ആത്മാവിലാണ്.
I would say the spirit of Christ cannot work in an atmosphere where you go collecting money from poor Hindu people who come to those meetings.
ദരിദ്രരായിട്ടുള്ള ഹിന്ദുക്കൾ മീറ്റിംഗിൽ കടന്നു വരുന്നവരിൽ നിന്ന് പണം പിരിക്കുകയും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവിനെ രോഗശാന്തി പ്രവർത്തനം നടത്താൻ
കഴിയുന്നില്ല.
അവിടെ നിന്നും പരിശുദ്ധാത്മാവ്
വിട്ടുപോകും.
ഇവിടെ സുവിശേഷം വിൽക്കുകയാണ് അവർ ചെയ്യുന്നത്.
ഹൗ ക്യാൻ സോ മെനി ബിലീവേഴ്സ് സിറ്റ് ആൻഡ് തിങ്ക്, ഓ യാ, ജീസസ് വിൽ വർക്ക് ഹിയർ.
വിശ്വാസികൾക്ക് എങ്ങനെ അവിടെ ഇരുന്ന് യേശു ഇവിടെ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ സാധിക്കും?
When you collect money from those Hindu people with puttu on their heads, you take money from them and tell them now we'll give you the gospel.
പൊട്ടുവായി വരുന്ന ഹിന്ദുക്കളിൽ നിന്നും പണം ശേഖരിച്ച ശേഷം ഇതാ സുവിശേഷം കേൾക്കുകയും എന്ന് പറയുന്നിടത്ത് പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കും?
It's all a deception.
ഇതെല്ലാം വഞ്ചനയാണ് സഹോദരന്മാരെ.
People will get up there and testify on the platform and be
platformിൽ കടന്നു വന്ന് ചിലർ പറയും എനിക്ക് ഇപ്പോൾ സൗഖ്യമായിരിക്കുന്നു എന്ന്.
But a month ago it was big healing meetings in Kochi.
കൊച്ചിയിലെ ഒരു മാസം മുമ്പായിട്ട് വലിയ രോഗശാന്തി ശുശ്രൂഷ ഉണ്ടായിരുന്നു.
And I was in Tiruvalla at the same time.
അതേ സമയത്ത് ഞാൻ തിരുവല്ലയിലായിരുന്നു.
So brother Raju Abraham was with me.
Brother Raju Abraham എന്റെ ഒപ്പം ഉണ്ടായിരുന്നു.
And he said, brother, I just got a message that my brother's daughter had some problem with her legs, totally healed.
And the സഹോദരന്റെ മകൾക്ക് കാലിന് അല്പം പ്രശ്നം ഉണ്ടായിരുന്നു. അവരെ ആ രോഗശാന്തി മീറ്റിംഗിലേക്ക് പോവുകയും അവളുടെ പൂർണ്ണമായിട്ട് സൗഖ്യമായെന്നൊരു വാർത്ത എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു.
Yeah, I didn't say anything. Because I've heard many stories like this in my life.
എന്റെ ജീവിതത്തിൽ പല ഇതുപോലുള്ള കഥകൾ കേട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ അന്നേരം സംസാരിച്ചില്ല.
So last week I met him.
കഴിഞ്ഞ ആഴ്ച ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു.
I said, how is your brother's daughter?
ഞാൻ ചോദിച്ചു, സഹോദര, നിന്റെ സഹോദരന്റെ മകളുടെ കാൽ എങ്ങനെയുണ്ട് ഇപ്പോൾ? അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴും പഴയതുപോലെ തന്നെ ഇരിക്കുന്നു.
He got up there and testified, I'm healed.
അവൾ അവിടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ സൗഖ്യമായി എന്ന്.
But he says, I asked my brother. He says, nothing has happened.
ആ സഹോദരൻ പറഞ്ഞു, ഞാൻ സഹോദരനോട് ചോദിച്ചെന്നാൽ ഇപ്പോൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു.
I was not surprised.
അത് കേട്ടപ്പോൾ എനിക്ക് ഒട്ടും തന്നെ അത്ഭുതം ഉണ്ടായില്ല.
Because this type of deception I have seen for 30 years.
ഈ 30 വർഷക്കാലമായിട്ട് ഈ തരത്തിലുള്ള വഞ്ചന ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു.
You may be fooled, I am not fooled.
നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ട് വഞ്ചിക്കപ്പെട്ടിരിക്കുക എന്നാൽ ഞാൻ ഒരിക്കലും ഇത് കണ്ടുകൊണ്ട് വഞ്ചിക്കപ്പെടുകയില്ല.
I have seen real healing and I have seen 99% counterfeit healing also.
ഞാൻ യഥാർത്ഥ രോഗശാന്തി കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ 99% വ്യാജമായിട്ടുള്ള രോഗശാന്തിയും
കണ്ടിട്ടുണ്ട്.
ഒരു വ്യാജമായ അഗ്നി കണ്ട് ഞാൻ കബളിക്കപ്പെടുകയില്ല.
I'm not fooled by people getting up on platforms and giving testimonies.
ജനങ്ങൾ എഴുതേണ്ട പ്ലാറ്റ്ഫോമിൽ നിന്ന് സാക്ഷ്യം പറയുന്നത് കണ്ടുകൊണ്ടും ഞാൻ ഒരിക്കലും കബളിക്കപ്പെടുകയില്ല. ഇത്തരത്തിലുള്ള വഞ്ചനകൾ പലതും കണ്ടിട്ടുണ്ട്.
When Jesus healed people, it was permanent. It was so clear that everybody could see it. There was no deception about it.
യേശു ക്രിസ്തു ജനങ്ങളെ രോഗത്തിൽ നിന്ന് വിമുക്തമാക്കിയത് 100% ആയിരുന്നു. അവിടെ ജനങ്ങൾക്ക് കാണാമായിരുന്നു. അതിന്റെ ആ രോഗത്തിന്റെ ലെവലേഷൻ പോലും ശേഷിച്ചിരുന്നില്ല.
Today I find very few believers are checking up. Is that a real fire? Or is it just a counterfeit?
ഞാൻ കാണുന്നു വളരെ കുറച്ച് വിശ്വാസികൾ മാത്രമേ അത് യഥാർത്ഥ അഗ്നിയാണോ അതോ വ്യാജമായിട്ടുള്ള അഗ്നിയാണോ എന്ന് ചെക്ക്
ചെയ്യുന്നതായിട്ടുള്ളത്.
അവരവിടെ വെള്ളം കോരി ഒഴിക്കുന്നുണ്ടോ?
Is the fire from God? No water can quench it.
യഥാർത്ഥത്തിൽ യഹോവയിൽ നിന്നുള്ള അഗ്നിയാ വരുന്നെങ്കിൽ ഒരു വെള്ളത്തിനും അതിനെ കെടുത്തുവാൻ സാധ്യമല്ല.
I want to tell you, if you don't want to be deceived,
വന്നുകൊണ്ടിരുന്ന ഒരു
വ്യക്തി, he had a sickness and he went to some healing meeting and he said he was healed.
ഇതുപോലൊരു രോഗശാന്തി ശുശ്രൂഷ മീറ്റിംഗിന് കടന്നു പോവുകയും അദ്ദേഹം ആ അസുഖത്തിൽ നിന്ന് നിവൃത്തി പ്രാപിച്ചെന്ന്
പറയുകയും ആ
രോഗശാന്തി ശുശ്രൂഷ ചെയ്ത ആളുടെ മാഗസീനിലെ മാസികയിൽ അദ്ദേഹത്തിന്റെ പടവും
വന്നു.
കഠിനമായ രോഗമായിരുന്നു, ഈ മീറ്റിംഗിന് പോയി ഞാൻ അതിൽ നിന്ന് രോഗശാന്തി പ്രാപിച്ചു എന്നുള്ള സാക്ഷ്യവും വന്നു. എന്നാൽ കുറച്ച് മാസത്തിന് ശേഷം ഞാൻ ഈ സഹോദരനെ
കണ്ടു.
ഞാൻ ചോദിച്ച സഹോദരൻ എങ്ങനെയുണ്ട്?
മച്ച് വേഴ്സ്.
അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് പഴയതിലും രോഗം കൂടുതലാണ്.
ലാസ്റ്റ് വീക്ക് ഐ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഹൗ ഇസ് ഹി.
കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ അദ്ദേഹത്തിന് ശ്രമിച്ചു.
മച്ച് വേഴ്സ്.
അത് വീണ്ടും വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്നു.
നൗ ഹി സെൻഡ്സ് അനദർ ഫോട്ടോഗ്രാഫ് ടു ദ മാഗസീൻ സെയിങ് നൗ ഐ വിൽ ഗിവ് ആൻ അപ്പ് ടു ഡേറ്റ് ടെസ്റ്റിമണി. ഐ ആം ആക്ച്വലി മച്ച് വേഴ്സ്. വിൽ ദേ പബ്ലിഷ് ഇറ്റ്?
ഇന്ന് ആ സഹോദരൻ അയക്കുകയാണ്, പഴയതിലും എനിക്കിപ്പോൾ എന്റെ രോഗം മോശമായിട്ടിരിക്കുന്നു എന്നൊരു സാക്ഷ്യം പറഞ്ഞാൽ അവരത് പബ്ലിഷ് ചെയ്യുമോ? ഒരിക്കലും.
ദിസ് ഇസ് ഡിസെപ്ഷൻ.
ഇത് വഞ്ചനയാണ്.
ഹൗ ഇസ് ഇറ്റ് സോ മെനി ബിലീവേഴ്സ് ആർ ഗിവിംഗ് മണി ടു ദീസ് മിനിസ്ട്രീസ് ആൻഡ് തോറോലി ഫൂൾ.
എന്തുകൊണ്ടാണ് ധാരാളം സഹോദരന്മാർ ഈ തര ശുശ്രൂഷക്കായി ധാരാളം പണങ്ങൾ കൊടുക്കുന്നത്? അവരൊക്കെയും കബളിക്കപ്പെട്ടിരിക്കുകയാണ്.
ഐ ടെൽ യു വൈ.
ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്?
ബിക്കോസ് ദീസ് ബിലീവേഴ്സ് ദേ ദംസെൽവ്സ് ഡോണ്ട് നോ ഗോഡ്. ദാറ്റ്സ് വൈ ദേ ആർ ഫൂൾ.
കാരണം ഈ വിശ്വാസികൾക്ക് തന്നെയും അവർക്ക് ദൈവത്തെ അറിയില്ല, അതുകൊണ്ടാണ് അവർ കബളിക്കപ്പെടുന്നത്.
Elijah was not fooled by all this noise and activity of these prophets of Baal.
ബാല പ്രവാചകന്മാരുടെ ഈ ശബ്ദമായ പ്രവൃത്തികൾ കണ്ടിട്ടൊരിക്കലും ഏലിയാവ്
കബളിക്കില്ല. Then Elijah came and he prayed, verse 36.
36-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു.
He didn't pray for 4 hours.
അവൻ 4 മണിക്കൂർ പ്രാർത്ഥിച്ചില്ല.
His whole prayer takes about half a minute.
അവന്റെ മുഴുവൻ പ്രാർത്ഥനയും അര മിനിറ്റ് കൊണ്ട് തീരുന്നു.
The fire of the Lord fell, verse 38.
38-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയുടെ തീ
water was licked up.
ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വച്ചിട്ട് കളഞ്ഞു.
See, the prophets of Baal were after money.
അവിടെ നമുക്ക് കാണാൻ സാധിക്കും ബാലിന്റെ പ്രവാചകന്മാർ പണത്തിന് പിന്നാലെയായിരുന്നു.
They were interested in pleasing the king Ahab.
അവർ ആഹാബിനെ രാജാവിനെ പ്രീതിപ്പെടുന്നില്ല എന്നവരുടെ താല്പര്യം.
Elijah had no such interest.
ഏലിയാവൻ അങ്ങനെ അവിടെ താല്പര്യമൊന്നുമില്ല.
He didn't want Ahab's money. He didn't want Ahab's approval.
ആഹാബിന്റെ പണമോ ആഹാബിന്റെ അപ്രൂവലോ അവർക്ക് ഏലിയാവിന് ആവശ്യമില്ലായിരുന്നു.
A true prophet does not care for kings.
യഥാർത്ഥമായിട്ട് പ്രവാചകൻ രാജാവിനെ ഭയപ്പെടുന്നവനല്ല.
He does not care for rich people.
അവൻ ധനികരായിട്ടുള്ളവരെയും ഭയപ്പെടുന്നവനല്ല.
He has no interest in any of these things.
അധികാരത്തിനോ പണത്തിനോ അവനൊട്ടും താല്പര്യമുള്ളവനല്ല.
Like Elijah wants to speak the truth.
അവർ സത്യം മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഏലിയാവിനെ പോലെ.
We read in the book of James.
യാക്കോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു.
And chapter 5.
അഞ്ചാം അധ്യായത്തിൽ.
The last part of verse 16.
16-ാമത്തെ അവസാന ഭാഗത്ത്.
The effective prayer of a righteous man can accomplish much.
നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു.
One righteous man.
ഒരു നീതിമാന്റെ പ്രാർത്ഥന.
One upright man.
ഒരു നേരുള്ളവൻ പ്രാർത്ഥന.
Whose conscience is clear.
അവന്റെ മനസാക്ഷി ശുദ്ധമായിരിക്കും.
Does not seek his own.
അവന്റെ സ്വന്തം അന്വേഷിക്കാത്തവൻ.
Seeking the glory of God.
യേശുവിന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ.
Doesn't matter if he doesn't pray long, it may be half a minute.
അവൻ ദീർഘമായിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചാൽ.
The man is a righteous man.
അവൻ നീതിമാനാണെങ്കിൽ.
He is not interested in money or honor or his thoughts are pure.
പണത്തിലോ പ്രശസ്തിയിലോ അവന്റെ ചിന്താമണ്ഡലം ശുദ്ധമാണ്.
One prayer can accomplish so much.
അവന്റെ ഒരു പ്രാർത്ഥന വളരെ ഫലിക്കുന്നതായിട്ട്.
And then he gives an example.
അവൻ അവിടെ ഒരു ഉദാഹരണം നമുക്ക്
verse 17.
17 ആ
വാക്യം സലൈജ്
ഏലിയാവിനെ കുറിച്ച് പറയുന്നു.
He was a man like us.
നമുക്ക് സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു.
See how God answered his prayer.
എങ്ങനെയാണ് ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നത്?
Why? Because it was many people.
അത് ധാരാളമായിരുന്നു. ഒരേ ഒരു മനുഷ്യൻ
മാത്രമായിരുന്നു.
അവൻ ദീർഘമായിട്ട് പ്രാർത്ഥിച്ചു?
Short time.
ഇല്ല, വളരെ കുറച്ച് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ.
When once he prayed for rain, it didn't come. He prayed again.
അവൻ പ്രാർത്ഥന മഴയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു, അത് മഴ നിന്നു. രണ്ടാമത് പ്രാർത്ഥിച്ചു,
he prayed and the rain didn't come.
അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ വന്നില്ല, മഴ നിന്നു.
Prayed again.
വീണ്ടും പ്രാർത്ഥിച്ചു.
And he prayed a third time.
മൂന്നാമത്
he prayed a fourth time.
നാലാമത് പ്രാർത്ഥിച്ചു.
Seventh time.
ഏഴ് പ്രാർത്ഥന.
The rain came.
അപ്പോൾ മഴ വീണ്ടും വന്നു.
So a righteous man may pray many times.
അതുപോലെ നീതിമാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നുമില്ല.
Jesus taught that.
യേശു അത് പഠിപ്പിച്ചു.
We have to pray again and again and again until we get the answer.
മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നത് യേശു നമ്മളെ പഠിപ്പിച്ചതാണ്.
But he didn't say that if you pray for 5 hours definitely you'll get an answer.
എന്നാൽ ഒരിക്കലും അവൻ പഠിപ്പിച്ചത് നിങ്ങൾ അഞ്ച് മണിക്കൂർ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും മറുപടി ലഭിക്കുമെന്ന്.
Or if you shout and make a lot of noise, God will definitely hear.
നിലവിളി വിളിച്ചുകൊണ്ട് അധികം ശബ്ദമുണ്ടാക്കിയാൽ മറുപടി ലഭിക്കുമെന്ന് അവൻ പഠിപ്പിച്ചില്ല.
Like we read in Leviticus, there is a real fire. And there is a strange fire.
ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിച്ചവരുടെ അവിടെ യഥാർത്ഥത്തിയുണ്ട്, വ്യാജമായിട്ടുള്ള അഗ്നിയുണ്ട്.
And we have to be very careful that we are not deceived by strange fire in our time.
നമ്മുടെ ഈ സമയത്തെ ഈ വ്യാജ അഗ്നിയാൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്.
The real fire, the fire of the Holy Spirit, will have certain characteristics.
പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്ക് ചില സ്വഭാവ വിശേഷതകളുണ്ട്.
Why did God give this name to the third person of the Trinity, Holy Spirit?
എന്തുകൊണ്ടാണ് ത്രിത്വത്തിൽ മൂന്നാമനായിട്ടുള്ള ഇതിനെ പരിശുദ്ധാത്മാവ് എന്ന പേര് ദൈവം കൊടുത്തത്?
There could have been many other names.
വേറെ പല പേരുകൾ കൊടുത്തുകൂടായി.
Powerful Spirit.
ശക്തിയുള്ള ആത്മാവ്.
Noisy Spirit.
ശബ്ദമുള്ള ആത്മാവ്.
Why Holy Spirit?
എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്ന പേര് കൊടുത്തത്?
Have you thought of it?
അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
If you think about it, you'll immediately see that lot of so-called being filled with the Holy Spirit is a deception.
അതിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ചാൽ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകും, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞപ്പോൾ കാണുന്നത് മുഴുവനും വഞ്ചനയാണ്.
If I am filled with the Holy Spirit, definitely I should be more holy.
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൂടുതൽ വിശുദ്ധനായിരിക്കും.
Not just make a lot of noise.
അധികം ശബ്ദം ഉണ്ടാക്കുക മാത്രമല്ല.
But be holy.
വിശുദ്ധനായി.
My thoughts should be holy.
എന്റെ ചിന്തകൾ വിശുദ്ധമായിരിക്കും.
My speech should be holy.
എന്റെ സംസാരം വിശുദ്ധമുള്ളതായി.
My attitude to women should be holy.
എന്റെ മറ്റുള്ളവരോടുള്ള എന്റെ മാനസിക അവസ്ഥ വിശുദ്ധമായിരിക്കും.
My attitude to money should be holy.
പണത്തിനോടുള്ള എന്റെ താല്പര്യങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ
വിശുദ്ധമായിരിക്കും. There should be a purity that comes into my life when I'm filled with the Holy Spirit.
യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ എന്റെ എല്ലാ ജീവിത മേഖലകളിലും ഞാൻ വിശുദ്ധനായിരിക്കും.
But strange fire is not like that.
എന്നാൽ ആ വ്യാജമായിട്ടുള്ള ആത്മാവ് അങ്ങനെയുള്ളതല്ല.
Strange fire says you may not become holy when you're filled with the Holy Spirit.
ആ വ്യാജ ആത്മാവ് പറയുന്നു നീ അതിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ നീ യഥാർത്ഥമായിട്ടും വിശുദ്ധനായിത്തീരുകയില്ല.
But you may make a lot of noise.
എന്നാൽ നീ ശബ്ദമുണ്ടാക്കും.
And lots of believers find it is easier to make noise than to be holy.
പല വിശ്വാസികളും കണ്ടെത്തുന്നത് ശബ്ദമുണ്ടാക്കുന്നത് വിശുദ്ധനായിരിക്കുന്നതിന് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്.
To them the important thing is appearance for people.
അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ അവർ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്.
Do people get excited?
ജനങ്ങൾ ഇത് കണ്ടുകൊണ്ട് ആ ആവേശഭരിതരാകുന്നു.
That is a excitable spirit, not necessarily Holy Spirit.
അത് പരിശുദ്ധാത്മാവല്ല, ആവേശം കൊള്ളിക്കുന്ന ഒരു ആത്മാവാണ്.
But the number of people who are deceived.
ധാരാളം ജനങ്ങൾ ഇത് കണ്ട് വഞ്ചിക്കപ്പെടുന്നു.
There are enough warnings in scripture.
ഇതിനെക്കുറിച്ച് ധാരാളം മുന്നറിയിപ്പുകൾ.
The Bible says, do not believe every spirit.
തിരുവചനം പറയുന്നു, എല്ലാ ആത്മാവിനെയും വിശ്വസിക്കരുത്.
There are so many spirits in the world.
ലോകത്ത് ധാരാളം ആത്മാക്കളുണ്ട്.
We read in 1 John chapter 4.
ഒന്ന് യോഹന്നാൻ നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു.
I wish all believers would do what this word says.
ഈ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ വിശ്വാസികളും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Don't believe every spirit, but test the spirits to see whether they are from God.
ഒന്ന് യോഹന്നാൻ നാലിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതയോ എന്ന് ചോദന ചെയ്യുക.
I want to test every spirit.
എല്ലാ ആത്മാവിനെയും പരിശോധിക്കാനായിട്ട് ഞാൻ
ആഗ്രഹിക്കുന്നു. Somebody says he's filled with the Holy Spirit.
ചിലർ പറയുന്നു ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു.
Some church says we are spirit filled church.
ചില സഭകൾ പറയുന്നു ഞാൻ
ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നു. We are full gospel church.
ഞങ്ങൾ പൂർണ്ണ സുവിശേഷ സഭയാണെന്ന് പറയുന്നു.
Yeah, I want to test it.
ഞാൻ അത് ശോധനയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
I want to see how much holiness there is in the pastor.
അവിടെയുള്ള പാസ്റ്ററുടെ ജീവിതത്തിലേക്ക് മാത്രം വിശുദ്ധി ഉണ്ടെന്ന് കാണുവാൻ
ഞാൻ ആഗ്രഹിക്കുന്നു. How much love there is between the brothers and sisters in that church.
ആ സഭയിലുള്ള സഹോദരി സഹോദരന്മാരുടെ ഇടയിൽ പരസ്പരത്തിലുള്ള പരസ്പരം സ്നേഹം എന്ന് മാത്രം ഉണ്ടെന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
How we test.
അങ്ങനെയാണ് നമ്മൾ അത് പരിശോധിക്കുന്നത്.
When the Holy Spirit fills the heart, what happens?
പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
It says in Romans chapter 5,
റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു.
The love of God is poured out in our hearts when we are filled with the Holy Spirit.
പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ
Romans 5 verse 5.
റോമാലേഖനം 5:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ.
Poured out.
അത് നമ്മുടെ ഹൃദയത്തിലേക്ക്
English it says poured out just like the Holy Spirit is poured out.
English അത് ഇങ്ങനെയാണ് പറയുന്നത്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്.
So if I'm filled with the Holy Spirit, I should be able to love my brother much more than I could love him yesterday.
എന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് എന്റെ സഹോദരനെ ഞാൻ ഇന്നലെ അവരെ സ്നേഹിച്ചതിനോ അധികമായിട്ട് സ്നേഹിക്കാൻ സാധിക്കും.
But if I fight and quarrel with him and break off and say I'm filled with the Holy Spirit, it's some other spirit.
ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു പറയുകയും എന്റെ സഹോദരനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ വേറെ ആത്മാവിനാണ് നിറഞ്ഞിരിക്കുന്നത്.
Jesus said, all men will know you are my disciples by what sign?
യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? മറ്റുള്ളവർ നിങ്ങളുടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശിഷ്യന്മാർ എന്ന് പറയുന്നത്?
By speaking in
tongues. ആന്യഭാഷ സംസാരിക്കുന്നതുകൊണ്ടാണോ?
I've spoken in tongues for 24 years, but that is not the sign of discipleship.
24 വർഷമായിട്ട് ഞാൻ അന്യഭാഷ സംസാരിക്കുന്നാൽ അത് ശിഷ്യത്വത്തിന്റെ ഒരു ലക്ഷണമല്ല. അല്ല.
Love. Jesus said, all men will know you are my disciples when you love one
another.
Holy Spirit fills your heart, he pours out love of God in our heart.
പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവസ്നേഹം ഒഴിക്കപ്പെട്ടിരിക്കുകയാണ്.
Forgive people who have harmed us.
നമുക്ക് എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും.
Stop fighting and quarreling with people when we are filled with the Holy Spirit.
പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവരുമായിട്ട് വഴക്കടിക്കുന്ന നമ്മൾ നിർത്തും.
Don't get into arguments with
people. മറ്റുള്ളവരുമായിട്ട് വാദ പ്രതിവാദത്തിൽ നമ്മൾ വിട്ടു
നിൽക്കും. Disagree with somebody, but we don't fight.
നമ്മുടെ അവരുടെ അഭിപ്രായത്തോട് യോജിക്കാതിരിക്കുന്ന നമ്മൾ അവരുമായിട്ട് വഴക്കടിക്കാറില്ല.
But what do we find today?
നമ്മൾ എന്താണ് കാണുന്നത്?
So many groups that speak about being filled with the Holy Spirit.
പല വിഭാഗങ്ങളും സഭാവിഭാഗങ്ങളും ആത്മാവിനിരിക്കുന്നു പറയുകയും
quarrel and they are seeking for leadership and seeking for money and so many things.
തങ്ങൾ വഴക്കടിക്കുകയും നേതൃത്വത്തിനായിട്ടുള്ള വഴക്കടിക്കും ആ പണ സമ്പാദനത്തിനുള്ള വഴക്കടിക്കുന്നത് നമുക്ക് കാണുവാൻ
സാധിക്കും. How can this be?
ഇതെങ്ങനെ സാധ്യമാകും?
This is not Holy Spirit. This is some other strange spirit.
ഇത് പരിശുദ്ധാത്മാവല്ല, മറ്റേതോ ആത്മാവാണ്.
Please test the spirits.
So
that is why every now and then God will raise up a little testimony somewhere in the world here and there.
ലോകത്തിന്റെ ഇവിടെ അവിടെ ഇവിടെയുള്ള ദൈവം യഥാർത്ഥമായിട്ടുള്ള സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുന്നത്.
And that will be a small group like Elijah's.
ഏലിയാവിനെ പോലെ അത് ചെറിയ വിഭാഗമായിരിക്കും.
And there will be the huge denomination with the 450 prophets of Baal, much bigger.
അവിടെ നമുക്ക് കാണാൻ സാധിക്കും ബാലിന്റെ പ്രവാചകന്മാരെ 400 പ്രവാചകന്മാരെ പോലെ തന്നെ വലിയൊരു കൂട്ടവും.
Those are the ones who got state support. King Ahab and all will support them.
അവർക്കാണ് രാജ്യത്തിന്റെ സംരക്ഷണം, രാജാവിന്റെ സംരക്ഷണം.
All big big people will be there.
അവിടെ സമൂഹത്തിൽ ഉന്നത വ്യക്തികൾ അവരുടെ കൂടെ കാണും.
And then there'll be the small group despised and Ahab is trying to kill this Elijah. That is a real church of God. This has always been like this. We need to distinguish which is which. Don't think because some big people are there and the state supports it and the government supports it, that is the church of Jesus Christ.
സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ രാജ്യത്തിന്റെ സംരക്ഷണം ഇത് കണ്ടിട്ട് യേശുവിന്റെ സഭയാണെന്ന് ചിന്തിച്ചു പോകരുത്.
The government has never supported the true church of Jesus Christ in any century.
ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ ഒരിക്കൽ പോലും സർക്കാർ യഥാർത്ഥ ദൈവത്തിന്റെ സഭയെ
സംരക്ഷിച്ചില്ല. Whether it is in the days of the apostles or in China or Romania or anywhere, the government is always opposed to the true church of Jesus.
അപ്പോസ്തലന്മാരുടെ കാലത്തോ റുമേനിയയിലോ ചൈനയിലോ യഥാർത്ഥ ദൈവസഭയെ എല്ലായ്പ്പോഴും സർക്കാർ ഉപദ്രവിച്ചിട്ടുള്ളൂ.
All the great big people, they are in with the prophets of Baal.
ആ സമൂഹത്തിലെ ഉന്നത വ്യക്തികളൊക്കെയും ബാലിന്റെ പ്രവാചകന്മാരുടെ കൂടെയായിരുന്നു.
When God wanted to feed Elijah, he did not send him to some rich businessman. He sent him to some poor widow in Zarephath to provide his.
ഏലിയാവിനെ ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് അവിടെയുള്ള ഒരു ധനികനായ ഒരു വ്യാപാരി അടുത്തേക്കല്ല ദൈവമനെ അയച്ചത്, സറാഫാത്തിലെ ആ വിധവയുടെ വീട്ടിലേക്കാണ്.
The rich businessmen are supporting the prophets of Baal.
ഈ ഉന്നതമായിട്ടുള്ള ധനികരായിട്ടുള്ള ബിസിനസ്സുകാരൊക്കെയും ബാലിന്റെ പ്രവാചകന്മാരെയാണ് സംരക്ഷിക്കുന്നത്.
Poor widows who understand the truth.
യഥാർത്ഥമായിട്ടുള്ള വിധവകൾ ആണ് സത്യം മനസ്സിലാക്കുന്നത്.
Yeah, it's very important for us to see these things, brothers and sisters. There is a true fire and there is a strange fire. We read in 1 Samuel and chapter
4
this is a time when Israel had backslidden very badly.
Israel makkal pinmaathathile aayirna oru kaalamaanu idu.
You read in chapter 3 verse 1 that the word from the Lord was very rare in those days and visions were infrequent. Now, false visions there may have been plenty in those days, like there are today also.
I've
heard lots of people talk about their visions and the angels they saw and they visited Moses and David in heaven and all these stories. I don't believe any of
them. ആ വാരാകുമാരെയും സ്വർഗത്തിലെ മോശയും ദാവീദിനെയും പോയി കണ്ട് ഉള്ള ദർശനങ്ങളെ കുറിച്ച്
പറയുന്നത്,
ആയിരക്കണക്കിന് ബുദ്ധിയില്ലാത്ത വിശ്വാസികൾക്ക് അത് വിശ്വസിക്കാന്നല്ല, ഞാൻ അത് വിശ്വസിക്കാൻ
പോകുന്നില്ല. Now I'll tell you why I don't believe it, because these visions are not making these people holy. That's why I don't believe it.
എന്തുകൊണ്ടാണ് ഞാൻ ഇത് വിശ്വസിക്കാത്തത്? കാരണം ഈ ദർശനങ്ങളൊന്നും തന്നെ അവരെ ആത്മീയരും വിശുദ്ധരുമാക്കുന്നില്ല. അതുകൊണ്ടാണ്.
They say they visited heaven, but their mind is still on money on this earth. How can I believe all these visions?
അവർ പറയുന്നു അവർ ദർശനത്തിലെ ആകാശത്തിൽ പോയി എന്നാൽ അവരുടെ ഹൃദയം ഇപ്പോഴും ലോകത്തിലെ ഈ ധനത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പിന്നെ അവർ
എങ്ങനെ?
ഇതൊക്കെ വഞ്ചനയാണ്.
If you really saw Moses and David in heaven, you will not be interested in any of the things on this earth, I'll tell you that.
സ്വർഗ്ഗത്തിലുള്ള മോശയും ദാവീദിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ കാണുന്ന ഒന്നിനും നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കില്ല.
But I find that these people who say they spoke to Moses and David in heaven are more interested in money than other preachers.
എന്നാൽ ആ സ്വർഗത്തിൽ മോശയും ദാവീദിനെ കണ്ടു എന്ന് പറയുന്ന ഈ പ്രാർത്ഥനയാണ് ഈ ലോകത്തിൽ മറ്റുള്ളവരെക്കാൾ ഏറെ സ്നേഹിക്കുന്നത്. ഇതൊക്കെയും വഞ്ചനയാണ്.
And that was in those days, it was like that. The real vision of God was rare. You know what happened to Isaiah when he saw the vision of God? I'm such a sinful
man.
When Job saw a vision of God, you know what happened to him?
He repented.
Isaiah became more holy.
യെശയ്യാവ്
പൂർണ്ണ ഫയർ ഫ്രം ദി ഓൾട്ടർ കേം ആൻഡ് ടച്ച്ഡ് ഹിസ് ലിപ്സ്.
യാഗപീഠത്തിലുള്ള ആ കനൽക്കട്ടാവിന്റെ
അതിനുശേഷം
നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി.
He had a wife, Isaiah, and I'm sure he spoke in a much better way to his wife after the fire from the altar touched his lips.
യാഗപീഠത്തിലെ ആ കനൽ അവന്റെ തുണ്ടിൽ തൊട്ടതിന് ശേഷം അവന്റെ ഭാര്യയോട് അവൻ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സംസാരിച്ചെന്ന് വിശ്വസിക്കുന്നു.
That is the test of whether we are filled with the Holy Spirit, whether you know how to speak in a proper way to your wife.
യഥാർത്ഥമായിട്ട് നല്ല രീതിയിൽ ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് അറിയാമോ എന്നുള്ളതാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവ്
തിരഞ്ഞെടുക്കുന്നത്.
അഗ്രങ്ങൾ തൊട്ടപ്പോൾ അവന്റെ ജീവിതത്തെ മാറ്റി.
അതാണ്
യഥാർത്ഥ ദർശനത്തിന്റെ.
But these false visions of people say they saw some angel and they saw a vision of some picture of this, that and the other is all to fool people.
ചില മാലാഖമാരെ കണ്ടെന്നോ ചില ആ പടങ്ങൾ കണ്ടു എന്ന് പറയുന്ന ദർശനങ്ങളൊക്കെയും മറ്റുള്ളവരെ
വഞ്ചിക്കുന്നു.
വചനവും അത് ദുർലഭമായിരുന്നു.
പ്രീച്ചിങ് ദേർ വാസ് പ്ലെന്റി.
വചനത്തെ പ്രഘോഷണം ധാരാളം.
ബട്ട് എ പ്രൊഫറ്റിക് വേർഡ് ദാറ്റ് എക്സ്പോസ്ഡ് പീപ്പിൾസ് സിൻ ദാറ്റ് ഷോഡ് ദ ട്രൂത്ത് ദാറ്റ് വാസ് റെയർ.
എന്നാൽ ജനങ്ങളുടെ പാപം വെളിവാക്കുന്നതും സത്യം സംസാരിക്കുന്നതുമായ പ്രവചനത്തിന്റെ ശബ്ദം വളരെ കുറവായിരുന്നു.
ദേർ വാസ് ഓൺലി വൺ മാൻ ഇൻ ദോസ് ഡേയ്സ് വിത്ത് സച്ച് എ വേർഡ് ദാറ്റ് വാസ് സാമുവേൽ.
അന്ന് ആ നാവിൽ ആ ഒരു വചനവുമായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത്
ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് ഇസ്രായേൽ. ദ ലീഡേഴ്സ് ലൈക്ക് ഈലൈ വർ ഓൾ വേവേർഡ്.
ഏലിയെ പോലെയുള്ള പുരോഹിതന്മാരൊക്കെയും അവർ ഇരുമനസ്സുള്ളവരായിരുന്നു.
ഹിസ് ചിൽഡ്രൻ വർ വേവേർഡ്.
അവരുടെ പുത്രന്മാരും അസ്ഥിരരായിരുന്നു.
ആൻഡ് ദെൻ ദേ വെന്റ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദ ഫിലിസ്തീൻ.
അവരതിനു ശേഷം ആ ഫിലിസ്തീനോട്
ഇസ്രായേൽ വെന്റ് ഔട്ട് ടു മീറ്റ് ദ ഫിലിസ്തീൻസ് ഇൻ ബാറ്റിൽ.
ആ ഇസ്രായേൽ ജനം ഫിലിസ്തീനർക്കെതിരെ യുദ്ധത്തിനായിട്ട് പോകുന്നു.
And the Philistines came to fight against Israel and Israel was defeated and 4,000 people were killed. How many people were killed? 4,000.
ഏകദേശം 4000 പേര്.
Can you remember that figure?
നിങ്ങൾക്ക് ആ സംഖ്യ ഓർക്കാൻ സാധിക്കുന്നുണ്ടോ?
Then the people came.
അപ്പോൾ അതിനുശേഷം ജനങ്ങൾ വന്നു.
Then to the elders and said, why did the Lord allow us to be defeated? Verse 3.
ആ മൂന്നാം വാക്യത്തിലെ മൂപ്പന്മാരുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ ഇങ്ങനെ തോൽക്കുമാറാക്കിയത്?
If there was one prophet there, he could have told them the reason.
അവിടെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കാരണം എന്താണെന്ന് അവന് പറയാൻ സാധിക്കുമായിരുന്നു.
Secret sin in your life.
നിങ്ങളുടെ ജീവിതത്തിലുള്ള രഹസ്യ പാപങ്ങൾ.
Your heart is impure.
നിന്റെ ഹൃദയം അശുദ്ധമാണ്.
You are interested in earth, not in heaven.
നീ ഭൂമിയിൽ തൽപരനാണ്, സ്വർഗത്തിലല്ല.
But there is no prophet.
എന്നാൽ അക്കാലത്ത് ഒരു പ്രവാചകൻ ഇല്ലായിരുന്നു.
And so they thought, oh, we haven't brought the ark, that is why we are defeated.
അപ്പോൾ അവർ ചിന്തിച്ചു, ഓ, നമ്മൾ പെട്ടകം കൊണ്ടുവന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയത്.
So they went to Shiloh and they brought the ark. Verse 4.
അവർ ജനം ശീലോവിലേക്ക് ആളയച്ച് പെട്ടകം തിരികെ കൊണ്ടിരുന്നു.
And when the ark came, verse 5,
അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു,
they shouted so loud, it says the earth itself began to shake and echo with that sound.
ഭൂമി കുലുങ്ങുമണ്ണം ഇസ്രായേലിന്റെ ഉച്ചത്തിൽ ആർപ്പെട്ടു എന്ന്.
Have you ever been in a meeting where the earth begins to shake because of the sound is so loud?
വളരെ ഉച്ചത്തിൽ നിലവിളിക്കുന്നതുകൊണ്ട് ഭൂമി കുലുങ്ങുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആയിട്ടുണ്ടോ?
You know, I've been in many praise meetings, but I've never heard a praise meeting so loud that the floor begins to shake.
ഞാൻ പല ഈ പ്രേസ് മീറ്റിംഗുകളും ആയിട്ടുണ്ടെന്നാൽ ഇങ്ങനെ ഭൂമി കുലുങ്ങത്തക്കുള്ള ഒരു ആരാധന ഞാനായിട്ടില്ല.
You really think that is spiritual, isn't it?
നിങ്ങൾ ചിന്തിക്കും ഇത് ആത്മാവിൽ നിറഞ്ഞതാണെന്ന്.
And they are not praising Baal, they are praising Jehovah.
അവരെ ബാലിനെ അല്ല
Such a terrific sound.
അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം.
Now we'll definitely get the victory.
അവർ ചിന്തിച്ചു, തീർച്ചയായിട്ടും വിജയം ഉണ്ട്.
Even the Philistines were afraid, it says in verse 6.
ഏഴാം വാക്യത്തിലെ ഈ എബ്രായരുടെ ഈ ആർപ്പ് കേട്ട് ഫിലിസ്ത്യർ പോലും
Philistines were afraid. They said, God has come into the camp.
ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫിലിസ്ത്യർ പറഞ്ഞു ഭയപ്പെട്ടു.
So they fought against the Philistines.
അപ്പോൾ അവർ ഫിലിസ്ത്യർക്കെതിരെ.
And verse 10, again Israel was defeated.
അവിടെ ഇസ്രായേൽ വീണ്ടും തോറ്റു എന്ന്
പറയുന്നു. Now how many people were killed?
അവിടെ എത്ര പേർ മരിച്ചു എന്ന് വായിക്കുന്നുണ്ട്?
30,000.
30,000 കാലാൾ വീണു.
First time it was how much?
ആദ്യം എത്രയായിരുന്നു?
4,000.
4,000.
After they praised the Lord with such a fantastic shout, how many were killed?
ഭൂമി കുലുങ്ങുമ്പോൾ അവർ നിലവിളിച്ചതിന് ശേഷം എത്ര പേർ മരിച്ചു? 30,000 പേർ.
What is the use of all the shouting and praising the Lord?
അങ്ങനെയാകുമ്പോൾ ദൈവത്തെ ഇങ്ങനെ നിലവിളിക്കുന്ന ഒരു ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കുന്നതിന്റെ ആവശ്യമെന്താ?
Exactly what I think of when I see a lot of shouting today.
ഇന്ന് പലതരത്തിലുള്ള നിലവിളികൾ കാണുമ്പോൾ ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്.
I'm not impressed with all this.
ഈ നിലവിളികൾ കൊണ്ടൊന്നും ഞാൻ വഞ്ചിക്കപ്പെട്ടു പോകുക, ഞാൻ ആകർഷണാകുക.
Are you getting victory or are you defeated in your life?
നിന്റെ ജീവിതത്തിൽ നിനക്ക് വിജയമാണോ പരാജയമാണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്?
What is the use of being defeated by sin and shouting?
പാപത്താൽ തോൽപ്പിക്കപ്പെടുകയും നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട്, എന്താണ് പ്രയോജനം?
നോ യൂസ്. ഒരു പ്രയോജനവും. But do you think people understand that?
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇത് കണ്ടിട്ട് ജനങ്ങൾ മനസ്സിലാക്കും.
They continue to shout and continue to be defeated. 4,000, 30,000, 300,000 defeated, but they still continue.
4,000 പേർ തോറ്റാലും 30,000 പേർ തോറ്റാലും 300,000 പേർ തോറ്റാലും വീണ്ടും നിലവിളിച്ചുകൊണ്ട്
ഉച്ചത്തിൽ God is with you, you'll get victory. God is never defeated, you know that?
ദൈവം ഒരിക്കൽ പോലും തോൽപ്പിക്കപ്പെട്ടില്ലെന്ന് നിങ്ങൾക്കറിയാമോ?
Who won on Calvary, God or Satan?
കാൽവരിയിൽ ജയം പ്രാപിച്ചത് ആരാണ്? യേശുവാണോ സാത്താനാണോ?
You know the answer.
നിങ്ങൾക്ക് അതിന്റെ മറുപടി അറിയാം.
When God can never be defeated.
ദൈവത്തിന് ഒരിക്കലും തോൽക്കുവാൻ സാധ്യമല്ല.
You can harm him, spit on him, call him Beelzebul, you can do all that, but you cannot defeat him.
അവനെ അടിക്കുകയും തുപ്പുകയും ബേൽസെബൂൾ എന്ന് വിളിക്കുകയും ചെയ്താൽ ഒരിക്കലും അവനെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല.
Jesus can never be defeated.
യേശു ഒരിക്കലും തോൽപ്പിക്കപ്പെട്ടിട്ടില്ല.
It's absolutely true. You cannot defeat Jesus Christ.
അത് തീർത്ഥനാക്കമായ ഒരു സത്യമാണ്. നിനക്ക് ഒരിക്കലും യേശുവിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല.
You can spit on him.
അവനെ തുപ്പാം.
You can kill him.
അവനെ കൊല്ലാം.
You can call him all kinds of names.
എല്ലാ തരമുള്ള പേരുകളും
നിങ്ങൾ. You can get all the people against him.
ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും അവർക്കെതിരെ.
But you cannot overcome.
നിനക്ക് അവന്റെ മേൽ ജയം നേടുവാൻ സാധ്യമല്ല.
And when Jesus Christ fills us with his spirit,
യേശു ക്രിസ്തു അവന്റെ ആത്മാവിനെ നമ്മളെ നിറയ്ക്കുമ്പോൾ, അവർ നമ്മളെ തുപ്പും, നമ്മളെ കൊല്ലും,
they may call us Beelzebul, Antichrist, anything.
ആന്റിക്രിസ്തു എന്നോ ബേൽസെബൂൾ എന്നോ ചിലപ്പോൾ വ്യാജമായി വഞ്ചകൻ.
They cannot overcome.
എന്നാൽ അവർക്ക് ജയം നേടുവാൻ സാധ്യമല്ല.
Sin cannot overcome.
പാപം നമ്മുടെ മേൽ തർക്കത്തിൽ നടക്കുക.
Satan cannot overcome.
സാത്താൻ നമ്മുടെ മേൽ ജയം നേടുവാൻ സാധ്യമല്ല.
and it is not by making a lot of noise.
ധാരാളം ശബ്ദം ഉണ്ടായിക്കൊണ്ടല്ല.
It is a simple prayer of a righteous man.
നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ ചെറിയ പ്രാർത്ഥനയാണ്.
You want to be truly spiritual?
ധാരാളമായി ആത്മീയരാകാൻ ആവശ്യമുണ്ടോ?
See, a lot of believers, they cannot get rid from their minds of old concepts that they have acquired in their mind through many, many years.
പല വർഷങ്ങളായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ ഉൾക്കൊണ്ടിരിക്കുന്ന ചില ചിന്താഗതികളിൽ നിന്ന് അവർക്ക് വിമുക്തി നേടുന്നത് സാധ്യമല്ല.
That's why a lot of Jacobites remain Jacobites.
അതുകൊണ്ടാണ് പല യാക്കോബക്കാരും യാക്കോബക്കാരായിരിക്കുന്നത്.
A lot of Roman Catholics remain Roman Catholics.
പല കത്തോലിക്കരും കത്തോലിക്കരായിട്ട് തന്നെ.
That's why a lot of Pentecostals remain Pentecostals.
അതുകൊണ്ടാണ് പല പന്തിക്കൂസുകാരും അങ്ങനെ.
Because they've got certain ideas in their head which are not from the Bible but from their church tradition.
അവരുടെ സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് ഉൾക്കൊണ്ടിരിക്കുന്ന ചില ബൈബിളിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ അവരുടെ ഉദാഹരണമായിട്ട്
Jacobites may feel.
ഒരു യാക്കോബക്കാരൻ ഇങ്ങനെ തോന്നും.
If you don't have a man going around with his incense in the meetings, God cannot be there.
ധൂമക്കുറ്റി വീശിക്കൊണ്ട് ഒരാൾ ഇങ്ങനെ നടക്കുന്നില്ലെങ്കിൽ ദൈവം ഇടയിലില്ലെന്ന് യാക്കോബക്കാരൻ.
How did he got that idea?
അവനെങ്ങനെയാണ് ആ ഒരു
ചിന്താഗതി? From the time he was a baby, he has seen this man going around with the incense up and down.
അവന്റെ ചെറുപ്പകാലം മുതൽ അവൻ കാണുന്നതാണ് ഈ ധൂമക്കുറ്റി വീശി ഒരാൾ ഇങ്ങനെ നടക്കുന്നത്.
That's fixed in his head.
അവന്റെ തലയിൽ അതിങ്ങനെ നിറഞ്ഞു വെച്ചിരിക്കുന്നു.
It doesn't matter whether it's in the Bible or not.
അത് ദൈവവചനത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവനെ സംബന്ധിച്ച് കാര്യമല്ല.
That is the mark of God.
അത് ദൈവത്തിന്റെ ഒരു മാർക്കായിട്ടാണ്.
And if a man doesn't have a cross around his neck, he cannot be a servant of God.
ഒരു പുരുഷൻ അവന്റെ ദേഹത്തില്ലെങ്കിൽ അവൻ ഈ ആശയം അവൻ എവിടെ നിന്ന് ലഭിച്ചു? തിരുവനന്തപുരത്തിനല്ല.
Because from childhood he has seen that.
കാരണം ചെറുപ്പം മുതലേ ഈ കാര്യങ്ങൾ
കണ്ടുകൊണ്ടിരിക്കുന്നു. Even the Holy Spirit cannot remove that from his mind.
അവന്റെ മനസ്സിൽ നിന്ന് പരിശുദ്ധാത്മാവിന് പോലും അത്
മാറ്റി
അവനോട് ശബ്ദവും ഉച്ചം നിലവിളിയില്ലെങ്കിൽ അവനോട്
പരിശുദ്ധാത്മാവിന്
എവിടെ നിന്നാണ് ഈ ആശയം? യാക്കോബക്കാരൻ എങ്ങനെ അവന്റെ ജീവിതത്തിൽ ലഭിച്ചു?
തിരുവനന്തപുരം
കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി സാധ്യമല്ല.
The condition of Christians.
ക്രിസ്ത്യാനികളുടെ ജീവിതം എത്ര ദയനീയമായിരിക്കുന്നു.
People are not interested in holiness. They are interested in noise.
വിശുദ്ധിയല്ല ജനങ്ങൾക്ക് താല്പര്യം, അവർക്ക് ശബ്ദത്തിലാണ് താല്പര്യം.
They are not interested in denying their own will. They are interested in activity.
അവർക്ക് സ്വന്തം ഹിതം ത്യജിക്കുന്ന രൂപതിയായിട്ട് അവർക്ക് മറ്റ് പ്രവർത്തികളിലാണ് താല്പര്യം.
Lord of Christians today.
ധാരാളം ക്രിസ്ത്യാനികൾ ഇന്ന്
they want everything they can get in this world. At the same time they want to please God by doing something for his kingdom.
ഈ ലോകത്തിലുള്ള സാധനങ്ങൾ സുഖ സൗകര്യങ്ങളെല്ലാം അവർക്ക് സ്വായത്തമാക്കിക്കൊണ്ട് മറ്റ് ചില പ്രവർത്തികളോട് ദൈവത്തെ പ്രസാദിക്കാൻ ശ്രമിക്കുന്നവരാണ്.
You can't do it.
നിങ്ങൾക്ക് സാധ്യമല്ല.
Most important thing you got to do is give up your own will.
സ്വന്തം ഇഷ്ടത്തെ ത്യജിക്കുക എന്നുള്ളതാണ്.
That's what Jesus said.
അതാണ് യേശു ക്രിസ്തു
പറഞ്ഞത്. If you don't give up your own will and your own plans,
നിന്റെ സ്വന്തം ഹിതവും നിന്റെ സ്വന്തം പദ്ധതികൾ നീ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ.
Many of us can think we are very religious because we come for meetings regularly.
നമ്മൾ പലർക്കും ചിന്തിക്കുന്ന നമ്മൾ തുടർച്ചയായിട്ട് മീറ്റിംഗ് വരുന്നതുകൊണ്ട് നമ്മൾ പദഭക്തരാണ്.
Time and money and come for a conference.
നമ്മൾ പണവും സമയവും ചിലവഴിച്ചു കോൺഫറൻസ് വരുന്നു.
Maybe some of you give money for some type of evangelistic work also in India.
നിങ്ങളുടെ ഇന്ത്യയിൽ നടക്കുന്ന ചില സുവിശേഷ പ്രവർത്തനങ്ങളിലും പണം കൊടുക്കുന്നവരായിരിക്കാം.
You want to hear the truth?
യഥാർത്ഥ സത്യം പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
God is not interested in any of these things you are doing.
നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിലൊന്നും ദൈവത്തിന് താല്പര്യമില്ല.
Number one, he asks you.
ഒന്നാമതായിട്ട് അവൻ നിങ്ങളോട് ചോദിക്കുന്നത്,
you have some plans for the future.
നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള കുറച്ച്.
Are you willing to give up all those plans?
നിങ്ങളുടെ ആ പദ്ധതി മുഴുവൻ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ?
And do my will.
എന്റെ ഹിതം ചെയ്യാൻ സാധ്യമാണോ?
You say, no Lord, I can't do all that.
നിങ്ങൾ അപ്പോൾ പറയും, കർത്താവേ അതൊന്നും എനിക്ക് ചെയ്യാം.
But I'll give a lot of money for your work.
നിന്റെ പ്രവർത്തനത്തിനായി ധാരാളം പണം
കൊടുക്കും. I'll go for conferences.
ഞാൻ ഇതുപോലെ കോൺഫറൻസിന് വരാം.
God says, forget it. You can't be my disciple.
ദൈവം പറയും, നീ അത് മറന്നു കളയുക, നിനക്ക് അത് ചെയ്യാനാകാൻ സാധ്യമല്ല.
Do you think there's any preacher who will tell you the truth like that?
ഇതുപോലെയുള്ള സത്യം ഏതെങ്കിലും ഒരു പ്രസംഗം നിങ്ങളോട് നിങ്ങൾ പറയുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
They're only interested in your money.
അവർ നിങ്ങളുടെ പണത്തിൽ താല്പര്യമാണ്.
Don't be fooled, my dear brothers and sisters.
സഹോദരി സഹോദരന്മാരെ, ഇതിൽ നിന്നും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു
പോകും. Jesus said, if you don't take up your cross every day, you cannot be my disciple.
യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും ക്രൂശെടുത്ത് തന്നെ അനുഭവിക്കുന്നില്ല.
Number one thing is to repair the altar.
ഒന്നാമത്തെ കാര്യം യാഗപീഠം പണിയുക.
And you know what it means to take up the cross?
ഭൂഷണത്തെ
അനുഗമിക്കാന്നുള്ളതാണ്
എന്റെ ഹിതം പൂർണ്ണമായിട്ട്
ക്രൂശിക്കപ്പെടണം.
എന്താണ് എന്റെ ഇഷ്ടം?
മൈ പ്ലാൻസ്,
എന്റെ പദ്ധതികൾ,
മൈ ആംബിഷൻസ് ഫോർ ദ ഫ്യൂച്ചർ,
ഭാവിയെ കുറിച്ചുള്ള എന്റെ ആഗ്രഹങ്ങൾ,
മൈ ഡിസയേഴ്സ്,
എന്റെ താല്പര്യങ്ങൾ,
മൈ ലവ്സ്,
എന്റെ മോഹങ്ങൾ,
ഓൾ വിച്ച് ഇസ് മീ,
എന്നിലുള്ള എല്ലാം.
But instead of giving up that,
അത് ഉപേക്ഷിക്കുന്നതിന് പകരമായിട്ട്
ഐ കൻ ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ആക്ടിവിറ്റി,
മറ്റ് പ്രവൃത്തികൾ എനിക്ക് വ്യാപൃതനാകാൻ
സാധിക്കും. കോൺഫറൻസസ്,
കോൺഫറൻസുകളും,
സപ്പോർട്ടിംഗ് ഗോഡ്സ് വേർഡ്,
ദൈവത്തിന്റെ വേലയെ.
God says, I don't want that.
ദൈവം പറയുന്നത് എനിക്കൊന്നും ആവശ്യമില്ല.
Lord, I'm sacrificing, I'm giving money, I'm giving time.
കർത്താവ് ഞാൻ എന്റെ ഇതൊക്കെ മറ്റുള്ള ഇതിനായിട്ട് നിനക്കായിട്ട് ചിലവഴിക്കുന്നു.
Okay, hear the word of the Lord.
ദൈവത്തിന്റെ ആ വചനം കേൾക്കുക.
Now I'll really prophesy.
ഇപ്പോൾ ഞാൻ യഥാർത്ഥമായിട്ട് പ്രവചിക്കാൻ പോകുന്നു.
Thus says the Lord.
ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു.
You know what it says?
അറിയാമോ അതെന്താണെന്ന്?
1 Samuel 15:22. To obey is better than sacrifice.
1 Samuel 15:22 അനുസരണം യാഗത്തേക്കാൾ നല്ലത്.
You believe that?
നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ?
To obey God is much more important to him than all the sacrifices you make.
നിങ്ങൾ ആ ചെയ്യുന്ന എല്ലാ യാഗങ്ങളെക്കാളും യഹോവയെ അനുസരിക്കുന്നത് നല്ലത്.
To obey him.
ദൈവത്തെ അനുസരിക്കുക.
In the commands he has given.
ദൈവം നൽകുന്ന കൽപ്പനകളെ അനുസരിക്കുക.
When he tells you to control your eyes.
നിന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ അവൻ പറയുമ്പോൾ.
Control your tongue.
നിന്റെ നാവിനെ നിയന്ത്രിക്കാൻ പറയുമ്പോൾ.
Give up your will.
നിന്റെ സ്വന്തം ഇഷ്ടം ഉപേക്ഷിക്കുക.
And you obey him.
നീ അവനെ അനുസരിക്കുന്നു.
That is much more important than all the sacrifices you can make.
നിങ്ങൾ ജീവിതത്തിൽ എല്ലാ യാഗങ്ങളെക്കാളും ഏറ്റവും ദൈവത്തിന് മുമ്പിൽ വിലയേറിയതാണ് സഹോദരന്മാരെ.
Do you understand that?
നിങ്ങൾക്ക് അത് മനസ്സിലായോ?
Brothers and sisters.
സഹോദരന്മാരെ.
God is not interested in all this strange fire. He wants a real fire in our lives.
നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥാഗ്നിക്കായിട്ട് അവൻ ആഗ്രഹിക്കുന്നു.
He wants us to be filled with his Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുവാനാണ് ആഗ്രഹിക്കുന്നത്.
Let's pray.